الحمد لله رب العالمين، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى أبن القرآن ودري بيتا بشد ما يأي ما سم رمضان ما سم നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില ചരിത്ര വസ്തുതകളുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവന്റെ ഓർമ്മകളിൽ എന്നും തിളങ്ങി നിൽക്കുന്ന അധ്യായങ്ങളിലൊന്നാണ് ബദർ യുദ്ധത്തിന്റെ ചരിത്രം എന്നത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അതിനുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഏത് കാലഘട്ടത്തിലും പ്രതാപത്തിന്റെയും വിജയത്തിന്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്നുള്ള സഹായത്തിന്റെയും ഓർമ്മകൾ നിറച്ചുവെക്കുന്ന ചരിത്രമാണ് ബദറിന്റെ ചരിത്രം. ബദർ കേവലം ഒരു ചരിത്രമല്ല, മറിച്ച് അത് അനേകം പാഠങ്ങളും അനേകം ഉപദേശങ്ങളും ഗുണപാഠങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ബദറിന്റെ ചരിത്രം പലവരും നമ്മൾ കേട്ടുകഴിഞ്ഞതാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷ്യാമിലേക്ക് പോയ കച്ചവട സംഘം അവർ വലിയ ലാഭവുമായി മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇതിൽ ഉപയോഗിക്കാനുള്ള അവരുടെ സമ്പത്ത്, ആ ലാഭം അത് പിടിച്ചുവെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തീരുമാനിച്ചു. അങ്ങനെ സഹാബികൾ, അവരിൽ ചില ആളുകൾ, 300 ചില്ലാനം വരുന്ന ആളുകൾ മാത്രമാണ് മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. ആ 300 ചില്ലാനം വരുന്ന ആളുകൾ പെട്ടെന്ന് സ്വരുക്കൂട്ടിയ അവരുടെ സൗകര്യങ്ങളുമായി പുറപ്പെട്ട ആളുകളാണ്. വീട്ടിൽ പോയി, തങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ പോയി യുദ്ധത്തിനും യാത്രക്കും വേണ്ട സാധന സാമഗ്രികൾ അത് എടുക്കാനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലർക്കും നൽകിയിട്ടില്ല. അതുകൊണ്ട് സഹാബികളിൽ വളരെ ചുരുക്കം വരുന്ന ചില ആളുകൾ മാത്രമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ടത്. അങ്ങനെ യാത്രാ മധ്യേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം തങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് എന്ന് അറിഞ്ഞ അബൂ സുഫിയാൻ അവൻ ചില ആളുകളെ മക്കയിലേക്ക് പറഞ്ഞയച്ചു. ഒരു സൈന്യത്തെ ഒരുക്കി നിർത്താനുള്ള കത്ത് അവൻ അവരിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അവർ സൈന്യത്തെ ഒരുക്കി അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ. ഖുറൈശികളിലെ എല്ലാ ഗോത്രങ്ങളും ആ യുദ്ധത്തിന് തയ്യാറെടുത്തു. അവരെല്ലാവരും കൂടി ഒരുമിച്ച് പുറപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളുമായി ഒരു കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി പുറപ്പെട്ട ഒരു ചെറിയ ഒരു സംഘം വലിയ ഒരു സൈന്യത്തിനു മുന്നിൽ വലിയ ഒരു സൈന്യത്തെ നേരിടേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെയാണ് ബദർ സംഭവിക്കുന്നത്. അബൂ സുഫിയാനാകട്ടെ ചില ചാരന്മാരുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വഴി സ്വീകരിച്ച് മക്കയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. അബൂ സുഫിയാനും കൂട്ടരും ചില ആളുകളും പറഞ്ഞു, ഇനി യുദ്ധം വേണ്ടതില്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കച്ചവട സംഘം തിരിച്ചെത്തിയിട്ടുണ്ട്, ഇനി എന്തിനാണ് യുദ്ധം. എന്നാൽ അബൂ ജഹൽ അഹങ്കാരിയായ അവൻ മുസ്ലിമീങ്ങളായ ചില ആളുകൾ അവർ കൊലപ്പെടുത്തിയ ചില ആളുകളുടെ പേരുകൾ പറഞ്ഞ് അവരുടെ രക്തത്തിന് പകരം ചോദിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി മുശ്രിക്കുകളുടെ രക്തമാളി കത്തിച്ചു, മുശ്രിക്കുകളുടെ വികാരമാളി കത്തിച്ചു. അങ്ങനെ മുശ്രിക്കുകൾ അവർ യുദ്ധത്തിന് തയ്യാറായി. ആയിരക്കണക്കിന് വരുന്ന സൈന്യം, 313 300 ചില്ലാനും വരുന്ന ആളുകൾ അവർക്കെതിരെ ബദറിന്റെ രണാങ്കണത്തിൽ നിലനിന്നു. ആ ചരിത്രം, ബദറിന്റെ ചരിത്രം, പിന്നീടുണ്ടായ സംഭവങ്ങൾ അത് നമുക്കറിയാവുന്നതാണ്. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ സഹായം നൽകി. അവർ വിജയിച്ചു. മുശ്രിക്കീങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുകയും കുഫറിനെയും ശിർക്കിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല നിന്ദയിൽ വീഴ്ത്തുകയും ചെയ്തു. ഇതാണ് ബദറിന്റെ ചുരുക്കത്തിലുള്ള ചരിത്രം. ബദറിന്റെ ചരിത്രത്തിൽ നടന്നുപോയ അനേകം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അഖീദയിൽ, നമ്മുടെ വിശ്വാസത്തിൽ, പ്രവർത്തനങ്ങളിൽ, സ്വഭാവങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന അനേകം സംഭവങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, എന്തിനാണ് ബദർ നടന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എന്തിനാണ് ബദർ സംഭവിച്ചത്? എന്ത് കാര്യത്തിനു വേണ്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുറച്ചു സഹാബികളും മക്കയിലെ മുശ്രിക്കീങ്ങളെ നേരിട്ടത്? സമ്പത്തിനു വേണ്ടിയായിരുന്നോ? അധികാരത്തിനു വേണ്ടിയായിരുന്നോ? അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നോ? ഒന്നിനും വേണ്ടിയായിരുന്നില്ല. അഹങ്കാരത്തിനും അതല്ലെങ്കിൽ തൻപോരിമയ്ക്കും വേണ്ടിയായിരുന്നോ? ഒന്നിനുമായിരുന്നില്ല. അവർക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലെ അഭിപ്രായ വ്യത്യാസമാണ്. ഒരു സൈന്യം, ഒരു വിഭാഗം ആളുകൾ അവർ പറയുന്നത് ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രമേ ഇബാദത്ത് ചെയ്യൂ എന്ന്. മറ്റൊരു വിഭാഗം ആളുകൾ അവർ പറയുന്നു ഞങ്ങൾ അല്ലാഹുവിനെയും ഇബാദത്ത് ചെയ്യും, അതോടൊപ്പം അല്ലാഹുവിന് പുറമെയുള്ളവരെയും ഇബാദത്ത് ചെയ്യും. ഇബ്രാഹീമിനെ ഞങ്ങൾക്ക് ആരാധിക്കണം, ഇസ്മായിലിനെ ഞങ്ങൾക്ക് ആരാധിക്കണം, ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഹുബലിന്റെയും വിഗ്രഹങ്ങൾ മക്കയിൽ ഞങ്ങൾക്ക് പ്രതിഷ്ഠിക്കണം, അവരുടെ മേൽ ഞങ്ങൾക്ക് വരമേൽപ്പിക്കണം, അവരുടെ മേൽ അവരെ ഞങ്ങൾക്ക് സ്നേഹിക്കണം, അവരാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്, അവരോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അതോടൊപ്പം ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു മാത്രത്തിന്റെ പ്രശ്നമാണ് അവർക്കിടയിൽ ഉണ്ടായത്. അല്ലാഹുവിനെ മാത്രമെന്നൊരു വിഭാഗം ആളുകൾ, എല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആലയുണ്ട്, അതോടൊപ്പം മറ്റു ചിലരും ഞങ്ങൾക്ക് വേണ്ടതുണ്ട് എന്നൊരു വിഭാഗം ആളുകൾ. അതിന്റെ പേരിലാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അധികാരത്തിനു വേണ്ടിയുള്ള കടിപിടിയായിരുന്നില്ലേ ബദറിന്റെ ചരിത്രം? അതായിരുന്നില്ല അതിനു പിന്നിലുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ വലീദ് ഇബ്നു മുഗീറ അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അവൻ പറഞ്ഞു, യബ്ന അഖി വഇന്നക അതൈത ഖൗമക ബിഅംറിൻ അദീം, അല്ലയോ സഹോദര, നീ വളരെ ഗുരുതരമായ ഒരു കാര്യവുമായാണ് ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ഫർറത്ത ബിഹി ജമാഅതഹും, അവരുടെ ഐക്യം നിന്റെ ഈ വാദം കൊണ്ട് തകർന്നിരിക്കുകയാണ്. വഇബ്ത ബിഹി ആലിഹതഹും വദീനഹും, നീ അവരുടെ ദീനിനെയും അവരുടെ ദൈവങ്ങളെയും നീ കളിയാക്കുകയാണ്. വകഫർത്ത ബിഹി മൻ മദാ മിൻ ആബായിഹിം, അവരുടെ കഴിഞ്ഞുപോയ പിതാക്കന്മാർ കാഫിറുകളാണ്, നരകത്തിലാണ് എന്നാണ് നീ പറയുന്നത്. فاسمع مني اعرض عليك امورا تنظر فيها لعلك تقبل منها بعضها. അതുകൊണ്ട് ഞാൻ നിന്നോട് ചില അഭിപ്രായങ്ങൾ പറയട്ടെ, ആ അഭിപ്രായങ്ങൾ നിനക്ക് സ്വീകാര്യമാണെങ്കിൽ നിനക്ക് അത് എടുക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറയുക, ഞാൻ കേൾക്കാം. അയാൾ പറഞ്ഞു കൊടുത്തു, ഇബ്നു അഖി ഇൻ കുന്ത ഇന്നമ തുരീദ് ബിമാ ജീത ബിഹി മിൻ ഹാദൽ അംറി മാലാ ജമഅനാ ലക മിൻ അംവാലിനാ ഹത്താ തകൂന അക്തറനാ അംവാലാ. നീ സമ്പാദ്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങൾ ഒരു കൂട്ടി നിനക്ക് നൽകാം, മക്കയിലെ ഏറ്റവും വലിയ ധനികനായി നിനക്ക് മാറാവുന്നതാണ്. വഇൻ കുന്ത തുരീദു ബിഹി ശറഫ സൗവദ്നാക അലൈനാ ഹത്താ ലാ നഖ്തഅ അംറൻ ദൂനക. നീ അധികാരമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതാ ഞങ്ങളുടെ അധികാരം, ഞങ്ങൾ നിനക്ക് നൽകാം, നിന്നെ ഞങ്ങൾ അനുസരിക്കാം, നിന്റെ ഒരു വാക്കും ഞങ്ങൾ ധിക്കരിക്കുകയില്ല, നീ ഞങ്ങളുടെ അധികാരം സ്വീകരിച്ചുകൊള്ളുക. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ ലക്ഷ്യം അധികാരമായിരുന്നില്ല ആ സന്ദർഭത്തിൽ, മറിച്ച് ദഅവത്തായിരുന്നു, തൗഹീദിലേക്കുള്ള ക്ഷണമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിൽമജാദിലെ ചന്തയിൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം, വതംലിഖു ലക്കുമുൽ അറബ് വതദീനു ലക്കുമുൽ അജം, ഇതാ അറബികൾ നിങ്ങളുടെ കാൽ കീഴിൽ വരും, അനറബികൾ നിങ്ങൾക്ക് കീഴിലാകുന്ന ഒരു കാലഘട്ടം വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് നൽകുക, അതാണ് മുസ്ലിമിന്റെ ലക്ഷ്യം. ഖിലാഫത്തിന്റെ സംസ്ഥാപനമല്ല, ഭരണം നേടിയെടുക്കലല്ല. ഇവിടെയുള്ള ജനങ്ങളോട് നമുക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. മുസ്ലിമീങ്ങൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സമ്പത്തല്ല, നിങ്ങളുടെ അധികാരമല്ല, മറിച്ച് നിങ്ങൾ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണം എന്നതാണ്. ഇതിൽ വലിയ പാഠമുണ്ട്. ഇന്ന് സമൂഹം അവർ ബദർ ആവർത്തിക്കുന്നതിന് വേണ്ടി മുറവുലി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ ബദർ ആവർത്തിക്കണമെന്നാണ് ചില ആളുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അവർ മനസ്സിലാക്കുന്ന ബദർ അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്, രാഷ്ട്രീയ കൊതികൾക്ക് പിന്നിൽ അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ ചരട് നീക്കങ്ങളാണ്. അതാണോ ബദർ? അതിനുവേണ്ടിയാണോ ബദർ നടന്നത്? അല്ല. ആ രണ്ട് കക്ഷികളെയും വേർതിരിച്ച പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന് മാത്രമെന്നൊരു വിഭാഗം പറഞ്ഞു. ഒരു വിഭാഗം പറഞ്ഞു അള്ളാഹുവിന് മാത്രമല്ല, അള്ളാഹുവോടൊപ്പം ചിലയാളുകൾ കൂടിയുണ്ട്. വിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് ആയത്തുകളിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വാജിബു അൻ ജാഹും മുൻദിറു മിൻഹും വഖാല അൽ കാഫിറൂന ഹാദാ സാഹിറു കദ്ദാബ്. അവരിലേക്ക് ഒരു താക്കീതുകാരൻ വന്നപ്പോൾ അവർ ഇത് അത്ഭുതപ്പെടുന്നു. അവർ പറയുന്നു, വഖാല അൽ കാഫിറൂന ഹാദാ സാഹിറു കദ്ദാബ്, കള്ളനായ മരണക്കാരനായ ഒരുത്തനാണ് ഇവനെന്ന് അവർ പറയുന്നു. വാജിബു അൻ ജാഹും, അവർ അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, അജഅല ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജബ്. അജഅല ആലിഹത ഇലാഹൻ വാഹിദ, അവൻ എല്ലാ ഇലാഹുകളെയും എല്ലാ ആരാധ്യ വസ്തുക്കളെയും ഒരൊറ്റ ഇലാഹാക്കിയിരിക്കുന്നു. അതാണ് പ്രശ്നം, അതാണ് അവർക്കിടയിലെ തർക്ക വിഷയം. അതല്ലെങ്കിൽ അള്ളാഹു ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞവരായിരുന്നില്ല മക്കയിലെ മുശ്രിക്കുകൾ. അള്ളാഹുവിന് അധികാരമില്ല എന്ന് പറഞ്ഞവരായിരുന്നില്ല. അള്ളാഹുവിന് തുല്യനായ മറ്റൊരു ഇലാഹുണ്ട് എന്ന് പറഞ്ഞവരായിരുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ചില ആളുകൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിനോടൊപ്പം ചില ആളുകളുണ്ട്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്ന ഔലിയാക്കന്മാരുണ്ട്, അമ്പിയാക്കന്മാരുണ്ട് എന്ന തനിച്ച ശിർക്കിന്റെ അതിലേക്ക് ക്ഷണിക്കുന്നവരായിരുന്നു അവർ. അതായിരുന്നു മക്കയിലെ മുശ്രിക്കുകളും ബദരീങ്ങളും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം. സുബ്ഹാനല്ലാഹ്, കാലം മാറി. ഇന്ന് ബദരീങ്ങൾ അവരേതൊരു ആദർശത്തിന് വേണ്ടിയാണോ നിലകൊണ്ടത്, ആ ആദർശത്തെ തച്ചു തകർക്കുന്ന രൂപത്തിൽ, ആ ആദർശത്തെ നിഷ്കാസനം ചെയ്യുന്ന രൂപത്തിൽ അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരെ തന്നെ ആരാധിക്കുന്ന, അവരുടെ പേരുകൾ വീട്ടിന്റെ മുകളിൽ എഴുതി വച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമായി ബദരീങ്ങളുടെ പിൻഗാമികൾ മാറി എന്നത് എന്തുമാത്രം സങ്കടകരമാണ്, എന്തുമാത്രം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ബദരീങ്ങൾ എന്തൊന്നിനു വേണ്ടിയാണോ പോരാടിയത്, അതിനെതിരെ നിലകൊള്ളുന്ന ആളുകൾ, ബദരീങ്ങൾക്കെതിരെ നിലകൊണ്ട മക്കയിലെ മുശ്രിക്കുകൾ, അവരുടെ വർത്തമാനത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ اشْمَأَزَّتْ قُلُوبُ الَّذِينَ كَفَرُوا قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ اللَّهُ سُبْحَانَهُ وَتَعَالَى أَبَنَ مَاطْرَم أَبَنَ كُرْجُ مَاطْرَم പറയപ്പെട്ടാൽ اشْمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ آخِرَتِل വിശ്വസിക്കാത്തവർ അവരുടെ ഹൃദയങ്ങൾക്ക് വെറുപ്പ് പിടിക്കും, അവർക്ക് ദേഷ്യം തുടങ്ങും, അവർക്ക് കോപം ആരംഭിക്കും. നിങ്ങൾക്ക് ഒരു അല്ലാഹു മാത്രമാണുള്ളത് അവർ പറയും. സുബ്ഹാനല്ലാഹ്, ബദറിന്റെ ശേഷം നടന്ന ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ അത് ഏറ്റവും പ്രകടമായി കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. ബദർ യുദ്ധത്തിൽ 70 പരം സഹാബികൾ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പർവ്വതത്തിന്റെ അപ്പുറത്തിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് നേതൃത്വം നൽകിയ അബൂ സുഫിയാൻ മലയുടെ ഇപ്പുറത്ത് നിന്നു. എന്നിട്ട് അബൂ സുഫിയാൻ വിളിച്ചു ചോദിച്ചു, അഫിൽ ഖൗമി മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ജീവിച്ചിരിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുജീബൂഹു, നിങ്ങൾ മറുപടി പറയേണ്ടതില്ല. അയാൾ ചോദിച്ചു, അബൂ സുഫിയാൻ വീണ്ടും ആവർത്തിച്ചു, അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ, നിങ്ങളുടെ കൂട്ടത്തിൽ അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുജീബു, നിങ്ങൾ മറുപടി കൊടുക്കേണ്ടതില്ല. അയാൾ വീണ്ടും ആവർത്തിച്ചു, അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായ സഹാബിയാണ് അദ്ദേഹം. അബൂ സുഫിയാൻ വീണ്ടും ആവർത്തിച്ചു, അഫിൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, അവിടെ ഇബ്നുൽ ഖത്താബ് ജീവിച്ചിരിപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുജീബു, നിങ്ങൾ മറുപടി കൊടുക്കേണ്ടതില്ല. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ മറുപടിയൊന്നും കേൾക്കാതായപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന ഹാഉലായി ഖുതിലു, സമാധാനമായി അവർ മരിച്ചിരിക്കുന്നു. ഫലൗ കാനു അഹ്യാ ലജബു, അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവർ മറുപടി പറയുമായിരുന്നു. ഫലം യംലിഖു ഉമറു നഫ്സഹ, ഉമറിന് ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഉമർ വിളിച്ചു പറഞ്ഞു, കദബ്ത യാ അദു അല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവെ നീ പറഞ്ഞത് കളവൻ. അബഖല്ലാഹു അലൈക മാ യുഖ്സിക, നിന്നെ അപമാനിതനാക്കുന്ന ഒരു വിഭാഗം ആളുകളെ അള്ളാഹു ബാക്കിയാക്കിയിട്ടുണ്ട്, അവരിവിടെ ബാക്കിയുണ്ട്, നശിച്ചു പോയിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ മറുപടി. അബു സുഫിയാൻ തിരിച്ചു പറഞ്ഞു, ഉഅലു ഹുബൽ, ഞങ്ങളുടെ ഹുബൽ, ഹുബലിന്റെ മഹത്വം നീണാൽ വാഴട്ടെ. അവരുടെ ആരാധ്യ വസ്തുവായിരുന്നു ഹുബൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജീബു, ഇപ്പോൾ നിങ്ങൾ മറുപടി കൊടുക്കുക. അജീബൂഹു, നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കുക. സഹാബികൾ ചോദിച്ചു, ഫമാദാ നഖൂൽ, ഞങ്ങൾ എന്താണ് മറുപടി കൊടുക്കേണ്ടത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, അല്ലാഹു അഅലാ വഅജല്ല, നിങ്ങൾ പറയുക, അല്ലാഹു ഏറ്റവും ഉന്നതനൻ, അവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ. നിങ്ങൾ തിരിച്ചു മറുപടി കൊടുക്കുക. അബു സുഫിയാൻ പറഞ്ഞു, ലനൽ ഉസ്സ വല ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജീബു, നിങ്ങൾ മറുപടി കൊടുക്കുക. സഹാബികൾ ചോദിച്ചു, വമാദാ നഖൂൽ, ഞങ്ങൾ എന്തു പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, അല്ലാഹു മൗലാനാ വല മൗലാ ലക്കും, നിങ്ങൾ പറയുക, അല്ലാഹു മൗലാനാ, അള്ളാഹു ആണ് ഞങ്ങളുടെ മൗല, അള്ളാഹു ആണ്, അവനിലാണ് ഞങ്ങൾ പരമേൽപ്പിച്ചിട്ടുള്ളത്. വലാ മൗലാലക്കും, നിങ്ങൾക്കൊരു വലിയില്ല, നിങ്ങൾക്ക് പരമേൽപ്പിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ തിരിച്ചു മറുപടി പറയുക. സുബ്ഹാനല്ലാഹ്, അബൂ സുഫിയാന്റെ ഈ വാദം പേരുകൾ മാറ്റി പറയുന്ന സമൂഹം ഇസ്ലാമിലേക്ക് ചേർത്തു പറയുന്നവരില്ലേ? അവർ പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹു മാത്രമാണ്, ഔലിയാക്കന്മാരില്ല, അമ്പിയാക്കന്മാരില്ല, ജാറങ്ങളോ മക്ബറകളോ പരമേൽപ്പിക്കാനില്ല, ഉറുക്കുകളോ ഏലസുകളോ ഇല്ല, നിങ്ങൾക്ക് അല്ലാഹു മാത്രമാണുള്ളത്. അതെ, ഞങ്ങൾക്ക് അല്ലാഹു മാത്രമാണുള്ളത്. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹു സുബ്ഹാനഹു വതആല, അവന്റെ അടിമക്ക് അല്ലാഹു മതിയായവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല, അവൻ മതിയായവനാണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അവന് ഞാൻ പങ്കുചേർക്കുകയില്ല. അതുകൊണ്ട് ബദറിന്റെ ചരിത്രത്തിൽ ഏറ്റവും മുന്നിൽ വെക്കേണ്ട പാഠങ്ങളിൽ ഒന്ന് തൗഹീദിന്റെ പാഠമാണ്. ഇന്ന് ബദറിന്റെ ചരിത്രങ്ങൾ അയവിറക്കുന്നവർ, ബദറിന്റെ ചരിത്രം ഇളക്കി പറഞ്ഞ് യുവാക്കളെ ഇളക്കിവിടുന്നവർ, അവരുടെ കൈകളിൽ ഉറുക്കുകളുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നത് കബറുകൾക്കുള്ളിലാണ്. അവർ റുകൂഇലും സുജൂദിലും വീണിരിക്കുന്നത് കബറുകൾക്ക് മുന്നിലാണ്. എങ്ങനെയാണ് നാം സഹായം പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയാണ് നാം ബദർ ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുക? അതൊരിക്കലും ആവർത്തിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ബദരീങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ തിളക്കത്തോടുകൂടി തുരുമ്പെടുക്കാതെ, മാറ്റങ്ങൾ വരാതെ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കാത്തിടത്തോളം കാലം, മുസ്ലിം ഉമ്മത്ത് അതിന്റെ പിന്നിൽ ഒരുമിക്കാത്തിടത്തോളം കാലം. സുബ്ഹാനല്ലാഹ്, സഹായം അകലെയാണ്, സഹായം അകലെയാണ്. ബദറിന്റെ ചരിത്രത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പാഠം ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പാഠം. നമ്മെ നാമാക്കിയത് ആ കലിമയാണ്, നമ്മെ നാമാക്കിയത്, നമുക്ക് ശക്തി നൽകിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമത്തിനെ പിന്നോട്ട് വലിച്ചെറിഞ്ഞാൽ നമുക്ക് വിജയമില്ല. അത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം അവരുടെ വിജയം ഇനിയും അകലെയാണ്. അതുകൊണ്ട് യുവാക്കളെ, ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ തടവറയിലാക്കപ്പെട്ട യുവതികളും യുവാക്കളും ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, വിജയമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് തിരിച്ചു വരിക. ബദരീങ്ങളുടെ ചരിത്രം നമുക്ക് ആവർത്തിക്കാൻ കഴിയും ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ, അള്ളാഹുവിന്റെ കലിമത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ. ഇൻഷാ അല്ലാഹു തആല, ബദറിന്റെ പാഠങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. ബദറിന്റെ പാഠങ്ങളിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുക എന്നത്. ബദറിന്റെ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഏടുകളിൽ ഒന്നാണ്. അബൂ സുഫിയാന്റെ കച്ചവട സംഘം, ഒരു ചെറിയ സംഘം, അവരെ നേരിടുന്നതിനു വേണ്ടി പുറപ്പെട്ട ഒരു ചെറിയ സൈന്യം. ആ സൈന്യം ഇനി നേരിടാൻ പോകുന്നത് ആയിരക്കണക്കിന് വരുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ സൈന്യത്തെയാണ് എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് മുന്നിൽ നിന്നു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, യാ യുഹന്നാസ് അശീറു അലയ്യ, അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്താ? അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് ചില വാക്കുകൾ പറഞ്ഞു. റസൂലുള്ളാഹി കേട്ടു. ഉമർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി കേട്ടു. മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അൽ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. മുഹാജിറുകളിൽപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എംദി ലിമാ അറാകല്ലാഹു ഫനഹ്നു മഅക, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക. ഫനഹ്നു മഅക, ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാല ബനു ഇസ്രായീലു ലിമൂസ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുന ഖാഇദുൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് മുന്നോട്ട് പോവുക, ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്, ഞങ്ങൾ അങ്ങയുടെ പിന്നിൽ തന്നെയുണ്ട്. ബനു ഇസ്രായീലുകാർ മൂസയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. അവരെന്താണ് പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തുകൊള്ളുക. ഇന്നാ ഹാഹുന ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കും, നീ പോയി യുദ്ധം ചെയ്തുകൊള്ളുക. അങ്ങനെ ഞങ്ങൾ പറയില്ല. വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഫഇന്നാ മഅകുമ മുഖാതിലൂൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങും അങ്ങയുടെ റബ്ബും യുദ്ധം ചെയ്യുക, ഞങ്ങൾ അങ്ങയോടൊപ്പം യുദ്ധം ചെയ്യുന്നവരായി പിന്നിൽ തന്നെയുണ്ട്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ വാക്ക് കേട്ടപ്പോൾ അവിടുത്തോട് മിഖ്ദാദ് പറഞ്ഞു, ഫവല്ലദീ ബഅതക ബിൽ ഹഖ്, അല്ലാഹു സത്യം, ലൗ സിർത ബിനാ ഇലാ ബർകിൽ ഗമാദ് ലജാലദ്നാ മഅക മിൻ ദൂനി ഹത്താ തബ്ലുവ. യമനിലുള്ള ബർക്കുൽ ഗമാദിലേക്ക് റസൂലുള്ളാഹ് അന്ന് ഞങ്ങളെ നയിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങയോടൊപ്പം പിന്നാലെ ഉണ്ടാകും, ഞങ്ങൾ പിന്തിരിഞ്ഞു പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഖ്ദാദിനു വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷേ റസൂലുള്ളാഹിയുടെ മുഖത്ത് തൃപ്തി കാണുന്നില്ല. റസൂലുള്ളാഹ് വീണ്ടും പറയുന്നു, അശീറു അലയ്യാ യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്താ? അൻസാരികൾക്ക് മനസ്സിലായി റസൂലുള്ളാഹ് ഉദ്ദേശിക്കുന്നത് അൻസാരികളെയാണ്. അൻസാരികൾ അവരല്ലാഹുവിന്റെ റസൂലിന് നൽകിയ കരാർ മദീനക്കുള്ളിൽ റസൂലുള്ളയെ സഹായിക്കാമെന്ന്. മദീനക്കു പുറത്ത് റസൂലുള്ളയ്ക്ക് സഹായം അവർ വാഗ്ദാനം ചെയ്തിട്ടില്ല. അഖബയിലുണ്ടായ ഉടമ്പടിയിൽ അൻസാറുകളുമായുള്ള റസൂലുള്ളയുടെ കരാർ മദീനക്കുള്ളിൽ റസൂലുള്ളയെ സംരക്ഷിക്കാമെന്ന്. മദീനക്കു പുറത്താണ് ബദർ. എന്താണ് അൻസാറുകളുടെ അഭിപ്രായമെന്ന് അറിയാനാണ് റസൂലുള്ള കാത്തിരിക്കുന്നത്. അൻസാറുകൾക്കത് മനസ്സിലായി. അവരുടെ നേതാവായ സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു മുആദ്, അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലക അന്നക തുരീദുനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. റസൂലുള്ളാഹ് പറഞ്ഞു, നഅം അജൽ, അതേ നിങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. അദ്ദേഹം പറഞ്ഞു, ഫഖദ് ആമന്നാ ബിക വസദ്ദഖ്നാക, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സത്യപ്പെടുത്തിയിരിക്കുന്നു. വശഹിദ്നാ അന്നമാ ജീത ബിഹി ഹുവൽ ഹഖ്, അങ്ങ് കൊണ്ടുവന്ന ഈ ദീൻ സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഅതൈനാക അലാ ദാലിക ഉഹൂദനാ വമവാഥിഖനാ, ഞങ്ങൾ അതിന്റെ പേരിൽ അങ്ങേക്ക് കരാറുകൾ നൽകിയിരിക്കുന്നു. അല സംഇ വത്താഅ, അങ്ങ് പറയുന്നത് കേൾക്കാൻ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഫംദി യാ റസൂലുള്ളാഹി ലിമാ അറദ്ത ഫനഹ്നു മഅക, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് മുന്നോട്ട് പോവുക, ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, അള്ളാഹു ആണ് സത്യം. ലൗ ഇസ്തഅറദ്ത ബിനാ ഹാദൽ ബഹ്റ ഫഖുൽതഹു ലഖുദ്നാ മഅക, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളെ മുന്നിൽ നിർത്തി, അങ്ങ് ഒരു കടലിലേക്ക് ഒരു സമുദ്രത്തിലേക്കാണ് ഞങ്ങളെ നയിക്കുന്നത് എങ്കിൽ അങ്ങയുടെ മുന്നിൽ നിന്ന് ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരും, ഞങ്ങൾ അങ്ങനെ അനുസരിക്കാതിരിക്കുകയില്ല. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ്, ഞങ്ങളിൽ ഒരാളും പിന്തി നിൽക്കുകയില്ല. വമാ നക്രഹു അൻ തൽഖാ ബിനാ അദുവനാ ഗദാ, നാളെ ശത്രുവിനെ കണ്ടുമുട്ടുന്നത് ഞങ്ങളുടെ മനസ്സിൽ യാതൊരു ഉറപ്പും ഉണ്ടാക്കുന്നില്ല. ഇന്നാ ലഖുബ്റുൻ ഫിൽ ഹർബ്, യുദ്ധം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കും. സുദുഖുൻ ഫിൽ ലഖാ, ഞങ്ങൾ ഇതാ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ ഞങ്ങളുടെ വാക്കുകൾ സത്യപ്പെടുത്തും. വലഅല്ലല്ലാഹ യുരീക മിന്നാ മാ തഖറു ബിഹി ഐനുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങയുടെ കണ്ണുകൾ കുളിർപ്പിക്കും. ഫസിർ ബിനാ അലാ ബറകത്തില്ലാ, അതുകൊണ്ട് റസൂലേ അല്ലാഹുവിന്റെ ബറക്കത്തോടുകൂടി അങ്ങ് മുന്നോട്ട് തന്നെ ചലിക്കുക. നോക്കൂ, ഇതാണ് സഹാബികൾ. അവർ മുൻപ് ചെയ്തു വെച്ച കരാറുകളുടെ പേര് പറഞ്ഞു പിന്തി നിന്നില്ല. റസൂലുള്ളയുടെ വാക്കുകൾ കടലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാനാണെങ്കിലും ഞങ്ങളതനുസരിക്കുമെന്ന വാക്ക്, ആ വിശ്വാസം, അതാണ് സഹാബികളെ സഹാബികളാക്കിയത്. وَإِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. ഇന്ന് മുസ്ലിമീങ്ങൾ, തൗഹീദുള്ളവരെന്ന് പറയുന്നവർ, റസൂലുള്ളയുടെ കൽപ്പനകൾ, അതാ ഹദീസുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. നിന്റെ പ്രവർത്തനങ്ങളിൽ, നിന്റെ ഇബാദത്തുകളിൽ, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ വിശ്വാസത്തിൽ റസൂലുള്ള കൽപ്പിച്ച എത്രയോ കൽപ്പനകൾ, എവിടെയാണ് നിന്റെ അനുസരണം, എവിടെയാണ് നിന്റെ സംഅഉ താഅത്തും, എവിടെയാണ് നിന്റെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബ? സുബ്ഹാനല്ലാഹ്, അതെത്ര വിദൂരമായിരിക്കുന്നു. ആ സഹാബികൾക്കാണ് അള്ളാഹു വിജയം നൽകിയത്, ആ സഹാബികൾക്കാണ് അള്ളാഹു പ്രതാപം നൽകിയത്. എന്നാൽ നാമോ, നമ്മുടെ അവസ്ഥ എന്താണ്? ബദർ ആവർത്തിക്കണമെന്ന് പറയുന്നവർ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കുതിച്ചതുപോലെ കുതിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരുടെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ എന്താണ്? അവരുടെ ഇബാദത്തുകളുടെ അവസ്ഥ എന്താണ്? അവരുടെ വിശ്വാസത്തിന്റെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹിയുടെ കൽപ്പനകൾ അവരുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട്? ഈ സഹാബത്തിനാണ് വിജയമുണ്ടായത്, ഈ സഹാബികൾക്കാണ് പ്രതാപം കിട്ടിയത്. നമ്മൾ എത്ര വിദൂരത്താണ്, നമ്മൾ ഈ മത്സരത്തിൽ എത്ര പിന്നിലാണ്, നമ്മൾ ഈ മത്സരത്തിൽ എത്രമാത്രം ഇഴഞ്ഞിഴഞ്ഞാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നാം ആഗ്രഹിക്കുന്നത് ബദറിന്റെ രണാങ്കണത്തിൽ അള്ളാഹു മലക്കുകളെ ഇറക്കിയതുപോലെ നമുക്ക് മലക്കുകളെ ഇറക്കി നൽകുമെന്നാണ്. അതെത്ര വിദൂരമായിരിക്കുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എത്രമാത്രം വിദൂരമായിരിക്കുന്നു. അതുകൊണ്ട് സഹോദര, ബദറിന്റെ രണാങ്കണങ്ങൾ നൽകുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടു പാഠമാണിത്. ഒന്ന് തൗഹീദ്, രണ്ട് റസൂലുള്ളയെ അനുസരിക്കുക എന്ന്. തൗഹീദും ഇത്തിബാഉം, അത് നമുക്കുണ്ടായാൽ ഇൻഷാ അല്ലാഹ്, സംശയത്തിന്റേതല്ല, ഇൻഷാ അല്ലാഹു തഹ്ഖീഖാ, ഉറപ്പായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. നാം എണ്ണത്തിൽ കുറവാണെങ്കിലും, നമ്മുടെ ശക്തി കുറവാണെങ്കിലും, ബദറിന്റെ രണാങ്കണത്തിൽ ബദരീങ്ങൾ പോരാടുന്ന സന്ദർഭത്തിൽ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത് 70 ഒട്ടകങ്ങളായിരുന്നു, 2 കുതിരകളായിരുന്നു. റസൂലുള്ളയും അലിയും മറ്റൊരു സഹാബിയും ഒരൊട്ടകത്തിന്റെ പുറത്തു നിന്നുകൊണ്ടാണ് യാത്ര ചെയ്തത്. അവർക്കാണ് വിജയമുണ്ടായത്, അവർക്കാണ് സഹായം ലഭിച്ചത്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് സഹോദര, ബദറിന്റെ പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ചിലതാണ്. അള്ളാഹു തആല ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ മുസ്ലിം ഉമ്മത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، ബദറിന്റെ ചരിത്രം നൽകുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് തവക്കുലിന്റെ പാഠം. 300 ചില്ലാനും വരുന്ന സഹാബികൾ, അവരുടെ കൈകളിലുള്ള വാളുകൾ അതിന് ശക്തിയുണ്ടായിരുന്നില്ല. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന കുന്തങ്ങൾ, അതിന്റെ മൂർച്ച അത് കുറവായിരുന്നു. പക്ഷേ ആയിരക്കണക്കിന് വരുന്ന സൈന്യങ്ങൾക്കും ഇതേ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകി. ആ വിജയത്തിനു പിന്നിൽ തവക്കുലിന്റെ വലിയ ഒരു പാഠമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബദറിലേക്ക് വന്ന സന്ദർഭത്തിൽ മുശ്രിക്കുകളെ നോക്കി, 1000 പരം വരുന്ന വലിയ സൈന്യമാണ് അവരുടെ കയ്യിലുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒപ്പമാകട്ടെ 300 ചില്ലാനം വരുന്ന സഹാബികൾ മാത്രമാണുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് അവിടുന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മാ അൻജിസ്ലീ മാ ആതനി, അല്ലാഹുവേ നീ എനിക്ക് നൽകിയ വാഗ്ദാനം നീ എനിക്ക് പൂർത്തീകരിച്ചു നൽകണേ. اللهم آت ما وعدتني، اللهم نند واغدانني اني كيبور نلغنمي، اللهم ان تهلك هذه العصابة لن تعبد في الارض ابدا، اللهم اي كوچو سينت ينغانو ني يبور تغرق غيانانجي اور ني براجي يبورت غيانانجي ولن تعبد في الارض ابدا، അല്ലാഹുവെ ഇനി ഒരിക്കലും നീ ആരാധിക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റസൂലുള്ളയുടെ കൈകൾ ഖിബ്ലക്ക് നേരെ അവിടുന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. റസൂലുള്ളയുടെ കൈവല്ലാതെ ഉയർത്തിയതിനാൽ അവിടുന്ന് മേൽമുണ്ടായി ധരിച്ചിരുന്ന അവിടുത്തെ വസ്ത്രം അത് അവിടുത്തെ തോളിൽ നിന്ന് താഴോട്ട് ഉതിർന്നു വീണു. അതുകൊണ്ട് അത് കണ്ടുകൊണ്ടുവന്ന് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളയുടെ മേൽമുണ്ട് കയ്യിലെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ തോളത്തതിട്ടു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അബൂബക്കർ പറഞ്ഞു, യാ നബിയല്ലാ, അള്ളാഹുവിന്റെ റസൂലേ, കഫാക മുനാഷദതുക റബ്ബക, അള്ളാഹുവെ അങ്ങയുടെ റബ്ബിനോട് അങ്ങ് ചോദിച്ചത് മതി. ഫഇന്നഹു സയുൻജിസു ലകമാ വഅദ്, അള്ളാഹു തആല അങ്ങേക്ക് നൽകിയ വാഗ്ദാനം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് റസൂലാണ്, അവിടുത്തോടൊപ്പം ഉള്ളത് സഹാബികളാണ്. അവിടുത്തെ പ്രാർത്ഥനയുടെ കാഠിന്യം നോക്കൂ നിങ്ങൾ, അവിടുത്തെ പ്രാർത്ഥനയുടെ ശക്തി നോക്കൂ നിങ്ങൾ. ഈ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് സഹായം വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ഇദ് തസ്തഗീസൂന റബ്ബകും ഫസ്തജാബ ലകും അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അള്ളാഹുവിന്റെ റസൂലേ, ഇദ് തസ്തഗീസൂന റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയിരുന്ന സന്ദർഭം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം ചോദിച്ച സന്ദർഭം, ഫസ്തജാബ ലകും, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടർച്ചയായി വരുന്ന ആയിരക്കണക്കിന് വരുന്ന മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സഹായിച്ചു. ആ സഹായം വരുന്നത് പ്രാർത്ഥനയുടെ ശക്തിയിൽ നിന്നാണ്, തവക്കുലിന്റെ ഭാഗമായിട്ടാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന വാക്കിൽ നിന്നാണ്. സഹോദര, നമ്മുടെ മനസ്സിൽ എത്രമാത്രം തവക്കുലുണ്ട്, നാം എത്രമാത്രം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, അവർക്ക് ദീനിന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ അത് അവരേറ്റവും വലിയ പരീക്ഷണമായി കാണുന്നു. സഹാബികൾ ആയിരക്കണക്കിന് വരുന്ന സൈന്യത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ആ സഹാബികളുടെ നേതാവിന്റെ അവസ്ഥയാണിത്. അവിടുത്തെ പ്രാർത്ഥനയാണിത്, അവിടുത്തെ തേട്ടമാണിത്. നാം ഇങ്ങനെ തേടിയിട്ടുണ്ടോ? നാം ഇങ്ങനെ നമ്മുടെ റബ്ബിനോട് സംസാരിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, നമ്മളിൽ പലരും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ആ ചെറിയ പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് യാതൊരു പ്രയാസങ്ങളും വരുത്താൻ പാടില്ല എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിലേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും. അല്ലാഹുവേ, എന്നോടൊപ്പമുള്ള സഹാബികൾ അവരുടെ കാലുകളിൽ ചെരുപ്പുകളില്ല, ഫഹ്മിൽഹും, അതുകൊണ്ട് അല്ലാഹുവെ നീ അവരെ ചുമക്കണം. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സൂഹും. അല്ലാഹുവെ, അവരുടെ ശരീരത്തിൽ ശരിയായ വസ്ത്രമില്ല, അല്ലാഹുവെ നീ അവർക്ക് വസ്ത്രം നൽകണം. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഷ്ബിഉഹും. അല്ലാഹുവെ, അവർ വിശപ്പുള്ളവരും, അവരുടെ വിശപ്പ് നീ കടുത്തി നൽകണം. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയാണിത്, അവിടുത്തോടൊപ്പമുള്ള സഹാബികളുടെ കഥയാണിത്. അവരുടെ വയറുകൾ നിറഞ്ഞിട്ടില്ലായിരുന്നു, അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾക്ക് മൂർച്ചയേറെയില്ലായിരുന്നു, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹായിരുന്നു തിളക്കമുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? മുസ്ലിമീങ്ങളുടെ കഥ എന്താണ്? ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ബദർ നൽകുന്ന ചിത്രങ്ങളിൽ, ബദർ നൽകുന്ന പാഠങ്ങളിൽ മറ്റൊരു പാഠം സ്വർഗത്തോടും റസൂലുള്ളയോടും അള്ളാഹുവിനോടുമുള്ള സ്നേഹമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം, റസൂലുള്ളയോടുള്ള സ്നേഹം ബദറിന്റെ ചിത്രങ്ങളിൽ ഒന്നാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് സൈന്യത്തെ ശരിയാക്കുന്ന വേളയിൽ അവിടുന്ന് സഫ് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, സഫ് നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ശവ്വാദ് ഇബ്നു അദിയ എന്ന സഹാബി, അദ്ദേഹം കുറച്ചു മുന്നിലോട്ടായി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ചെറിയൊരു അടി കൊടുത്തു. സഫിലേക്ക് ശരിയായി നിൽക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇസ്തവിയ ശവാദ്, നീ ശരിക്കും നിൽക്കുക സവാദ്, എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ചെറിയ അടി കൊടുത്തു. ആ അടി ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹി ഔജഅതനി, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. وقد بعثك الله بالحق والعدل الله അങ്ങ് നിയോഗിച്ചിട്ടുള്ളത് നീതിയുമായിട്ടാണ്. അതുകൊണ്ട് ഫഅഖിദ്നി, എനിക്ക് അങ്ങയുടെ അടുക്കൽ നിന്ന് നീതി ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ വയറ് അതിന്റെ മുകളിലുള്ള വസ്ത്രം മാറ്റിക്കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇസ്തഖിദ്, നിനക്ക് വേണ്ടത് ചെയ്യുക, നീ പകരമെടുക്കുക. ആ സന്ദർഭത്തിൽ സവാദ് റളിയല്ലാഹു അൻഹു ഫഅതനഖഹു ഫതഖബ്ബല ബത്നഹു. സവാദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവിടുത്തെ വയറിൽ ഉമ്മ വെച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹമലക അലാ ഹാദാ യാ സവാദ്, എന്തിനാണ് ഇപ്രകാരം ചെയ്തത് സവാദ്? സവാദ് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഇതാ അവരുടെ സൈന്യം മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ മരിക്കുന്നതിന് മുൻപ് അങ്ങയുടെ ശരീരവുമായി എന്റെ ശരീരം ഒന്ന് ചേർത്തു വെക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി. നോക്കൂ, നിങ്ങൾ സഹാബികളുടെ ചരിത്രമാണിത്. മരണം മുന്നിൽ കാണുന്ന വേളയിൽ അവരുടെ റസൂലുള്ളയോടുള്ള മഹബ്ബത്താണിത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമാരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി റസൂലുള്ള പറഞ്ഞു, ഖൂമു ഇലാ ജന്നതിൻ അർദുഹാ കഅർദി സമാവാതി വൽ അർദ്. അല്ലയോ സഹാബികളെ, മുന്നേറുക, ഇതാ സ്വർഗത്തിലേക്കാണ് നിങ്ങളുടെ മുന്നേറ്റം. ആകാശങ്ങളുടെ ഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നേറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന്റെ മുന്നടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഉമയ്യ ഇബ്നുൽ ഹുമാം അൽ അൻസാരി, ആ സഹാബി, അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ജന്നതുൻ അർദുഹ സമാവാതു വൽ അർദ്, അല്ലാഹുവിന്റെ റസൂലെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും വിശാലതയുള്ള സ്വർഗമോ, ആ സ്വർഗത്തിലേക്കാണോ പോകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം നഅം, അതേ, അങ്ങോട്ടാണ് നിനക്ക് പോകാനുള്ളത്. ആ സഹാബി, അദ്ദേഹം പറയും, ബഖിൻ ബഖിൻ, അദ്ദേഹം ബഖിൻ ബഖിൻ എന്ന് ശബ്ദമുണ്ടാക്കുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, വായിലുള്ള ഈത്തപ്പഴം ഞാൻ തുപ്പിക്കളയുകയാണ്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് എന്നെ തടുത്തു നിർത്തുന്നത് ഈത്തപ്പഴങ്ങളാണ്. അത് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിന്റെ മുന്നണിയിലേക്ക് പോവുകയാണ്. അവിടെ അദ്ദേഹം ഷഹീദായി മരിച്ചു വീടുകയാണ്. മഹബ്ബത്തിന്റെ, സ്നേഹത്തിന്റെ വലിയ പാഠങ്ങളാണ്. സഹാബികളുടെ ചരിത്രത്തിൽ അത് അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിയും. അവർ പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹം, സ്വർഗത്തിനു വേണ്ടി ഉണ്ടായിരുന്ന മത്സരങ്ങൾ, അതായിരുന്നു അവരെ സഹാബികളാക്കിയത്. അതുകൊണ്ട് സഹോദര, നാം അവരുടെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോവുക. അവരുടെ ചരിത്രത്തെ തിരിച്ചുകൊണ്ടുവരാൻ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, വിശ്വാസത്തിലൂടെ, സംസാരങ്ങളിലൂടെ, സംസ്കാരങ്ങളിലൂടെ തിരിച്ചുകൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഈ റമദാനിലെ ഇബാദത്തുകളും നോമ്പും നിസ്കാരവും മറ്റു പ്രവർത്തനങ്ങളും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ കുറവുകൾ, പ്രയാസങ്ങൾ, അത് നീ നീക്കി നൽകുകയും നീ ഞങ്ങൾക്ക് സഹായവും നിന്റെ അടുക്കൽ നിന്നുള്ള പിന്തുണയും നൽകി അനുഗ്രഹിക്കണമേ. اللهم ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واخر دعوانا ان الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم